بسم الله الرحمن الرحيم. يا أيها الذين آمنوا إذا قمتم إلى الصلاة فاغسلوا وجوهكم وأيديكم إلى المرافق وامسحوا برؤوسكم وأرجلكم إلى الكعبين وإن كنتم جنبا فطهروا وإن كنتم مرضى ولا سفر أو جاء أحد منكم من الغائط أو لامستم النساء فلم تجدوا ماء فتيمموا صعيدا طيبا وامسحوا بوجوهكم وأيديكم منه ما يريد الله ليجعل عليكم من حرج ولكن يريد ليطهركم وليتم نعمته عليكم لعلكم تشكرون. മുഴക്കൂടിയ ഖുർആൻ വിശ്വാസികളായ എൻ്റെ സഹോദരങ്ങളെ, നിങ്ങൾക്ക് എൻ്റെ സലാം. സൂറത്തുൽ മാഇദ ആറാമത്തെ വചനമാണ് ഞാൻ നിങ്ങളെ ഓതി കേൾപ്പിച്ചത്. ബിസ്മി കൂട്ടുകയാണെങ്കിൽ ഏഴാമത്തെ വചനം. ഇവിടെ നമസ്കാരത്തിന് ഒരുങ്ങിയാൽ വളു ഉണ്ടാക്കാൻ പറയുന്ന ഒരായത്താണ്, ആയത്തായിട്ടാണ് നമ്മൾ ഈ ആയത്തിനെ ഇതുവരെ മനസ്സിലാക്കിയിട്ടുള്ളത്. അങ്ങനെ വിശദീകരിക്കുമ്പോൾ ഈ ആയത്തിൽ പല പ്രശ്നങ്ങളും നമുക്ക് നേരിടേണ്ടി വരും. പൂർണ്ണമായിട്ടും ഈ ആയത്തിന്റെ ആശയം നമുക്ക് ഉൾക്കൊള്ളണമെങ്കിൽ 4:43 കൂടി കൂട്ടി വായിക്കുമ്പോഴാണ് ഈ ആശയത്തെ നമുക്ക് പൂർണ്ണമായിട്ടും മനസ്സിലാക്കാൻ കഴിയും. അവിടെയും 4:43 സൂറത്തുൻ നിസായിലെ 43-ാം വചനത്തിൽ സലാത്തിനോട് നിങ്ങൾ സമീപിക്കരുത് എന്ന് പറയുന്ന ഒരായത്ത്, നിങ്ങൾ സുക്കാറയായിക്കൊണ്ട് യായുഹല്ലദീന അമനുല്ല തക്രബു സലാത്ത ബാന്തം സുക്കാറ എന്ന് പറയും. അവിടെയും സലാത്ത് എന്ത് എന്നുള്ള വിഷയം ഇപ്പൊ ചർച്ച ചെയ്യുന്നില്ല. എന്തിനായാലും അള്ളാഹു പറഞ്ഞ സലാത്തിനോടുള്ള ഒരു പിന്നെ സമീപിക്കുന്ന ഒരവസ്ഥയാണ് 4:43 എങ്കിൽ അതിന്റെ ഒരു പ്രാവർത്തിക പിന്നെ രൂപമാണ് 5:6 അള്ളാഹു വിശദീകരിക്കുന്നത്. അവിടെ സലാത്തിനോട് നമുക്ക് അതിനെക്കുറിച്ച് വ്യക്തമായ ഒരു അറിയിപ്പ്, നമ്മൾ എന്താണ് സലാത്ത് എന്തായട്ടെ, ആ സലാത്തിനിറങ്ങുമ്പോൾ നമ്മൾ പറയുമ്പോൾ അല്ലെങ്കിൽ ആ സലാത്ത് നിർവഹിക്കാൻ നമ്മൾ വരും, പിന്നെ അതിനോട് സമീപിക്കുമ്പോൾ നമ്മൾ എന്താണ് പറയുന്നത് എന്ന് വ്യക്തമായ ഒരു അറിവുണ്ടാകണം എന്നാണ് 4:43 പറയുന്നത്. ഏതായാലും നമ്മൾ വായിക്കുന്ന ഖുർആൻ വായിക്കുന്നത് എന്താണെന്ന് നിങ്ങൾക്ക് വ്യക്തമായി അറിയുന്നത് വരെ എന്നൊന്നല്ല. അങ്ങനെയാണെങ്കിൽ ഇപ്പൊ നമ്മൾ നമസ്കാരത്തിലാണെങ്കിൽ ഖുർആൻ പാരായണവും ദിക്റുകളും ദുആകളും ഒക്കെയാണ്. അങ്ങനെ പറയുകയാണെങ്കിൽ ഹത്ത താലമു മാ തക്രഊനാന്നോ ഹത്ത താലമു മാ തത്തിലൂന എന്നൊക്കെയാണ് ശരിക്കും പറയേണ്ടത്. കാരണം ഖുർആൻ പാരായണത്തിന് ഈ രണ്ട് വാക്കാണ്, തക്രഊനാന്നും തത്തിലൂനാന്നും ആണ് പറയാറുള്ളത്. അല്ലെങ്കിൽ ഇനി പ്രാർത്ഥിക്കുന്നത് എന്താണെന്നുള്ളതാണെങ്കിൽ ഹത്ത താലമു മാ തദ്ഊന എന്നാണ് അപ്പൊ പറയുന്നത്. നിങ്ങൾ പ്രാർത്ഥിക്കുന്നത് എന്താണെന്ന് നിങ്ങൾക്ക് വ്യക്തമായി അറിയുന്നത്. ഇതൊന്നല്ല, ഇത് നമ്മുടെ കൗലാണ്, നമ്മുടെ സ്പീച്ച്, നമ്മുടെ ഡയലോഗ്. അപ്പൊ സലാത്തിൽ എന്താണോ സലാത്ത് കൂടുതൽ വിശദീകരിക്കപ്പെടേണ്ട ഒരു വിഷയമാണ് അതല്ല. നമ്മൾ ഇന്നിപ്പോ ഈ വളു എന്ന അർത്ഥത്തിൽ ഹദീസുകളിൽ വ്യാഖ്യാനിച്ച വിശദീകരിക്കുന്ന ഈ രണ്ട് വചനങ്ങൾ എടുത്തിട്ടാണ് വളു ചെയ്യേണ്ടതിനെ കുറിച്ച് വിശദീകരിക്കാറുള്ളത്. എന്നാൽ ഇത് അതുമായി എന്തെങ്കിലും ബന്ധമുണ്ടോ ഇല്ലേ എന്നുള്ള കാര്യമാണ് നാം ചർച്ച. അപ്പൊ 4:43 അള്ളാഹു വിശദീകരിക്കുന്നത് സലാത്തിനോടുള്ള നമ്മുടെ സമീപനവും അതിന്റെ പ്രായോഗികമായ രംഗത്തെ, അതിന്റെ ആ സലാത്തിന്റെ ഇഖാമത്ത് അതിന്റെ പ്രായോഗികമായ രംഗത്തേക്ക് നമ്മൾ ഇറങ്ങുമ്പോൾ നമ്മുടെ നാം സ്വീകരിക്കേണ്ട നിലപാടുകളും നാം സ്വീകരിക്കേണ്ട മുന്നൊരുക്കങ്ങളും കാര്യങ്ങളുമാണ് അള്ളാഹു അവിടെ വിശദീകരിക്കുന്നത്. അപ്പൊ രണ്ടും ഒന്ന് വ്യത്യസ്തമാണ്. ഒന്ന് അതിനോടുള്ള സമീപിക്കൽ, അതിനോട് അതിൽക്ക് നമ്മൾ അടുക്കൽ. നമ്മൾ അടുത്ത ശേഷം അത് അതിന്റെ അതിന്റെ എസ്റ്റാബ്ലി അതിന്റെ ഇഖാമത്തിന് വേണ്ടി നമ്മൾ തയ്യാറാകുമ്പോൾ നാം സ്വീകരിക്കേണ്ട മുന്നൊരുക്കങ്ങൾ, അതാണ് ഈ മായിദ സൂറത്തുൽ മായിദ ആറാം വചനത്തിൽ അല്ലെങ്കിൽ ഏഴാം വചനത്തിൽ അള്ളാഹു വിശദീകരിക്കും. അപ്പൊ ഞാൻ പറഞ്ഞത് അവിടെ ഇന്ന് നമ്മൾ പോരും വിശ്വസിച്ചും അനുഷ്ഠിച്ചും പോരുന്ന ആചാര നമസ്കാരം, റിച്വൽ പ്രയർ, അതായത് ആചാര നമസ്കാരം എന്ന ആ അർത്ഥത്തിലാണെങ്കിൽ ഞാൻ പറഞ്ഞത് ഹത്താ തായലമു മാ തഖൂലൂന എന്നല്ല പറയണം. അപ്പൊ പറയേണ്ടത് ഹത്താ തായലമു മാ തഖ്റഊനാന്നോ ഹത്താ തായലമു മാ തത്തുലൂനാന്നോ ഹത്താ തായലമു മാ തദ്ഊനാന്നോ അല്ലെങ്കിൽ ഹത്താ തായലമു മാ തസ്തമിഊനാന്നോ. ഇമാമ് ഓതുന്നത് ശ്രദ്ധിച്ച് കേൾക്കുന്ന ആളാണെങ്കിൽ, മൗമൂമിങ്ങളായിട്ട് നമസ്കരിക്കുന്ന ആളുകളാണെങ്കിൽ ഹത്താ തായലമു മാ തസ്തമിഊനാന്നോ ആണ് പറയേണ്ടത്. കാരണം ഫൈദാ കുറിയല്ലേ, നിങ്ങൾക്ക് ഖുർആൻ വായിക്കപ്പെട്ടാൽ വസ്തമിയോ ലഹു എന്ന് ഖുർആൻ പറയുന്നത്, അപ്പൊ അതാണ് ഹത്താ തസ്തമിഊനാന്നാണ് പറയേണ്ടത്. അവിടെ നമ്മുടെ സാധാരണ സ്പീച്ച്, ഡയലോഗ്, സംസാരം, നമ്മുടെ ചർച്ച, ഇതിനെക്കുറിച്ച് നിങ്ങൾക്ക് വ്യക്തമായ ഒരു അറിവുണ്ടാവുന്നത് വരെ നിങ്ങൾ അതിനോട് സമീപിക്കരുത് എന്നുള്ള കൽപ്പന അവിടെയും. അതിന്റെ ഇഖാമത്ത് അതിന് വേണ്ടി നമ്മൾ ഒരുങ്ങുമ്പോൾ, അതാണ് ഇദാ ഖുംതുമില സ്വലാത്ത്, നിങ്ങൾ ഒരുങ്ങുമ്പോൾ ഫോക്കസിലു, നിങ്ങൾ കഴുകി വൃത്തിയാക്കണം, നിങ്ങൾ പ്യൂരിഫൈ ചെയ്യണം, നിങ്ങൾ കഴുകി വൃത്തിയാക്കി ശുദ്ധിയാക്കണം. ഇവിടെ ഞാൻ പലപ്പോഴും സൂചിപ്പിക്കാറുള്ളത് പോലെ ഖുർആൻ എന്ന് പറയുന്നത് സാധാരണ ഈ കയ്യ് കാല് മുഖം കുസിപ്പോവുക, അവിടെ എവിടെ കഴുകണം, കാലെവിടെ കഴുകണം, കയ്യെവിടെ കഴുകണം, മൂക്കെവിടെ കഴുകണം, കണ്ണെവിടെ കഴുകണം, മുടി എത്ര കഴുകണം, എത്രമാത്രം തടവണം. അതിൽ നിന്നൊക്കെ വ്യത്യസ്തമായി അള്ളാഹുവിന്റെ ഈ ദൈവീക ഗ്രന്ഥം എന്ന് പറയുന്നത് അത്യുന്നതമായ, വളരെ ഉത്കൃഷ്ടമായ, വളരെ ഉന്നതമായ മൂല്യങ്ങൾ ഉൾക്കൊള്ളുന്ന ഒരു ആശയം അവതരിപ്പിക്കുന്ന ഒരു ഗ്രന്ഥമാണ് ഇത്. ലോക മനുഷ്യരെ സംസ്കരിക്കാനുള്ള ഗ്രന്ഥമാണ്, ആ ലോക മനുഷ്യരെ ഒന്നാക്കി തീർക്കാനുള്ള ഗ്രന്ഥമാണ്. ആ ഒരു അർത്ഥതലത്തിലേക്ക് നമ്മൾ ഈ ഖുർആനിനെ, ഖുർആനികമായ ആശയത്തെ നമ്മൾ കൊണ്ടുവരുമ്പോൾ, അങ്ങനെ ആ രൂപത്തിൽ കൊണ്ടുവരികയും ആ രൂപത്തിൽ ഖുർആനെ നമ്മൾ ഉൾക്കൊള്ളുകയും മനസ്സിലാക്കുകയും ചെയ്യുമ്പോഴേ ഇതിന്റെ പൂർണ്ണമായ ഒരു ആശയത്തിലേക്ക് നമുക്ക് എത്തിപ്പെടാൻ സഹോദരങ്ങളെ കഴിയൂ. ഇതിപ്പോ ഏതെങ്കിലും ഒരു തർക്കങ്ങൾക്കോ ഏതെങ്കിലും ഒരു വാശിക്കോ വൈരാഗ്യത്തിനോ വേണ്ടി പറയുന്ന കാര്യങ്ങൾ, ഖുർആനികമായ ഇന്ന് ഖുർആനിന്റെ ആശയം ഇന്ന് ലോകത്ത് ചിന്തിക്കുന്ന ആളുകൾക്ക് ഇതിലെന്താ കാര്യമായിട്ടൊന്നുമില്ല. കുറെ കെട്ടുകഥകളുണ്ട്, കുറെ കൊല യുദ്ധങ്ങളുണ്ട്, പ്രവാചകനെക്കുറിച്ചും വലിയ കാര്യമായിട്ടൊന്നും ഇന്നത്തെ ചരിത്രങ്ങളിൽ നിന്ന് ഒരു ചിന്തിക്കുന്ന മനുഷ്യന് കാര്യമായിട്ടൊന്നും കിട്ടാനില്ല. ഇതേതോ അറബികൾക്ക് അറബികളെ സംസ്കരിക്കാൻ ഇറക്കിയ ഏതോ ഒരു തല്ലിപ്പൊളി ഗ്രന്ഥം എന്ന രൂപത്തിലാണ് ഇന്ന് ഇസ്ലാമിനെയും ഖുർആനെയും പരിചയപ്പെട്ടിരുന്നത്. ഇത് നാം പാരമ്പര്യമായി തുടർന്നു പോന്ന വ്യാഖ്യാനത്തിന്റെയും വിശദീകരണത്തിന്റെയും കെട്ടുകഥകളുടെയും അടിസ്ഥാനത്തിൽ വന്ന ഒരു ധാരണയാണ് ഇന്ന് ഖുർആനെ സംബന്ധിച്ചത്. അതുകൊണ്ട് തന്നെ ലോക മനസാക്ഷി, ലോക ലോകത്തുള്ള ജനങ്ങൾ ഈ ഖുർആനിനെ കുറിച്ച് അവർക്ക് പറയുമ്പോൾ വലിയ മതിപ്പൊന്നുമില്ല. നമ്മൾ ആരെങ്കിലും ഈ ഖുർആനൊന്ന് വായിച്ചു പഠിക്കൂ എന്ന് പറഞ്ഞിട്ട് ഏതെങ്കിലും ഒരു മുസ്ലിമിന്റെ കയ്യിലോ നമ്മുടെ ഏതെങ്കിലും ഒരു ചിന്തിക്കുന്ന നല്ല പഠിക്കുന്ന വായിക്കുന്ന ഏതെങ്കിലും നമ്മുടെ ഇതര മതസ്ഥരായ സഹോദരങ്ങളുടെ കയ്യിൽ കൊടുത്താൽ അവർ ഒരു പാരഗ്രാഫോ രണ്ട് പാരഗ്രാഫോ അല്ലെങ്കിൽ ഒരു പേജോ രണ്ട് പേജോ കൊണ്ട് വായിച്ചിട്ട് പറയും, മാഷ് ഇത് കാര്യമായിട്ടൊന്നും മനസ്സിലായി, ഇതിൽ എന്തൊക്കെ പറയണത് ഞങ്ങൾക്ക് ഉൾക്കൊള്ളാൻ കഴിയുന്നില്ല, ഇതെന്തൊക്കെ സംഗതി ഒന്നും പിടുത്തം കിട്ടുന്നില്ല. ഇങ്ങനെ ഒരു ആശയ അവ്യക്തതയുള്ള ഒരു മനുഷ്യർക്ക് ഉൾക്കൊള്ളാൻ പറ്റുന്ന ഒരു ആശയം പറയുന്ന ഒരു ഗ്രന്ഥമായി ഇതിനെ പിന്നെ മനസ്സിലാക്കാൻ കഴിയാത്ത ഒരവസ്ഥയിൽ ഈ ഖുർആനിന്റെ വ്യാഖ്യാനത്തെ വിശദീകരണത്തെ നമ്മൾ മാറ്റിക്കഴിഞ്ഞു. അതുകൊണ്ടാണ് ലോകത്ത് ഈ ഖുർആൻ പറയുമ്പോൾ ആളുകൾക്ക് വലിയ താല്പര്യമൊന്നുമില്ല. കാരണം അതിലിപ്പോ കുറെ കഥകളുണ്ടാവും, കുറെ പ്രവാചകന്മാരെ ചില കഥകളൊക്കെ ഉണ്ടാവും, കുറെ യുദ്ധങ്ങളുണ്ടാവും, കുറെ ശിക്ഷകളും എറിഞ്ഞുകൊല്ലലുകളും ഉണ്ടാവും, പിന്നെ കുറെ കയ്യും കാലും മുഖവും കഴുകലും, കുറെ സ്ത്രീകളുടെ കുറച്ച് പ്രശ്നങ്ങൾ, ആർത്തവം പോലെയുള്ള കുറച്ച് കാര്യങ്ങൾ, ഇങ്ങനെയൊക്കെ അങ്ങോട്ട് പോയി ഈ ഗ്രന്ഥത്തെ ലോകത്തിന്റെ മുമ്പിൽ അവതരിപ്പിക്കാൻ വലിയൊരു വാല്യൂ, ഒരു മൂല്യങ്ങൾ ഉൾക്കൊള്ളുന്ന ഒരു ഗ്രന്ഥമായി അവതരിപ്പിക്കാൻ കഴിയാത്ത ഒരവസ്ഥ നമുക്ക് ഈ പാരമ്പര്യ വിശദീകരണങ്ങളിൽ നിന്നും ഹദീസിന്റെ വ്യാഖ്യാനങ്ങളിൽ നിന്നും ഇന്ന് ഉടലെടുത്തിട്ടുണ്ട്, സംജാതമായിട്ടുണ്ട്. അപ്പൊ അതിൽ നിന്നൊരു മാറി, അതിൽ നിന്നൊന്നും മാറ്റി നമ്മളൊരു പുതിയ വ്യാഖ്യാനം കണ്ടെത്തല്ല. ഖുർആനിനെ ഖുർആനിൻ്റെതായ വ്യാഖ്യാനത്തിലേക്ക്, ഖുർആനിനെ ഖുർആൻ വിശദീകരിക്കുന്ന ഒരവസ്ഥയിലേക്ക് ഈ ഖുർആനിനെ കൊണ്ടുവന്നെങ്കിലേ ഇനി രക്ഷയുള്ളൂ എന്ന ഒരു രൂപത്തിൽ, എന്ന ഒരു നിലപാടിലാണ് നിന്നുകൊണ്ട്. അല്ലാതെ ഇതൊരു പുതിയ ജനങ്ങൾക്ക് വേണ്ടി ഇതിനെ പുതുതായി വ്യാഖ്യാനിക്കല്ല, അങ്ങനെ വ്യാഖ്യാനിക്കേണ്ട ആവശ്യമില്ല. പക്ഷെ ഖുർആനിനെ ഖുർആൻ കൊണ്ട് തന്നെ വ്യാഖ്യാനിക്കുമ്പോൾ അത് ജനങ്ങൾക്ക് വേണ്ടിയുള്ളതാവും, ജനങ്ങളുടെ നന്മക്ക് വേണ്ടിയുള്ളതാവും. അത് അവരെ മോചിപ്പിക്കാൻ പറ്റുന്ന, അവരുടെ തിന്മകളിൽ നിന്ന് അവരെ മോചിപ്പിക്കാൻ പറ്റുന്ന ഒരു ഗ്രന്ഥമാക്കി മാറ്റാൻ നമുക്ക് ഈ ഖുർആനിന് സാധിക്കും. അതാണ് ഈ സലാത്തിന്റെ, സലാത്തിന് വേണ്ടി നിങ്ങൾ ഒരുങ്ങിക്കഴിഞ്ഞാൽ ഫഹസിലു, നിങ്ങൾ കഴുകി വൃത്തിയാക്കണം, നിങ്ങൾ ശുദ്ധി നേടണം, ശുദ്ധിയാക്കണം വുജൂഹക്കും നിങ്ങളുടെ വീക്ഷണങ്ങളെ. ഇവിടെ വുജൂഹ് എന്ന് പറഞ്ഞാൽ വീക്ഷണങ്ങൾ തന്നെയാണോ എന്നല്ല, വുജൂഹ് എന്ന് പറഞ്ഞാൽ ഖുർആനിൽ ഉപയോഗിച്ച അധിക സ്ഥലങ്ങളിലും, അതിപ്പോ നമ്മുടെ വ്യാഖ്യാനമല്ല. വജഹ് വുജൂഹ് ഇനി വജ്ജഹത്ത് വജിഹിയല്ലതി ഫത്ത എന്ന് പറയുന്ന നമ്മൾ ഈ വജ്ജഹത്ത് എന്ന് പറയണ്ടല്ലോ, അവിടെയും ഇബ്രാഹിം നബി അള്ളാഹുവിലേക്ക് തന്റെ മുഖം തിരിച്ചു എന്നൊന്നല്ല. അദ്ദേഹത്തിന്റെ ചിന്തയും അദ്ദേഹത്തിന്റെ മനസ്സും മുഴുവൻ അള്ളാഹുവിലേക്ക് കേന്ദ്രീകരിക്കുക എന്നാണ് അതിന്റെ അർത്ഥം. അങ്ങനെ നിങ്ങൾ, നമ്മൾ ഇപ്പൊ ഞാൻ ആ ഭാഗം മുഴുവൻ വിശദീകരിക്കുന്നില്ല. അപ്പൊ വജ്ഹ് എന്ന, വജ്ഹ് വുജൂഹ് എന്ന് ഉപയോഗിച്ച സ്ഥലങ്ങളിൽ, കൂടുതൽ സ്ഥലങ്ങളിലും നാം പരിശോധിച്ചു നോക്കുക, അങ്ങനെയാണോ അർത്ഥം? ശരിയായ നമ്മുടെ ഈ ഫേസ് എന്നുള്ള, മുഖം എന്നുള്ള അർത്ഥമാണോ? അതല്ല, നമ്മുടെ ഒരാളുടെ മനസ്സ് കഴുകി, മുഖം കഴുകി വൃത്തിയാക്കിയിട്ടെന്താ? അതിന്റെ പിന്നിലുള്ള അവന്റെ ചിന്തയും അവന്റെ മനസ്സും അവന്റെ വീക്ഷണങ്ങളുമാണ് കഴുകി വൃത്തിയാക്കേണ്ടത്. ഈ മൂന്ന് അർത്ഥങ്ങൾക്കാണ് കൂടുതലും ഖുർആനിലെ വജ്ഹ് വുജൂഹ് എന്ന പദം ഉപയോഗിച്ചിട്ടുള്ളത്. അപ്പൊ അതാണ് വിശാലമായ ഒരു അർത്ഥം. അതിന്റെ ഒരു ചെറിയ അർത്ഥമാണ് ഈ മുഖം കഴുകുക എന്നുള്ളത്. അപ്പൊ ഈ അവന്റെ വീക്ഷണങ്ങളും അവന്റെ ചിന്താഗതികളും അവന്റെ പിന്നെ മനസ്സിനെയും അവൻ കഴുകി വൃത്തിയാക്കി ശുദ്ധിയാക്കുമ്പോൾ സ്വാഭാവികമായും അവൻ, ഏതൊരു മനുഷ്യനും, അതിപ്പോ മുസ്ലിങ്ങളല്ലാത്ത അള്ളാഹുവിന്റെ ഗ്രന്ഥത്തിൽ വിശ്വസിക്കാത്ത ആളുകളാണെങ്കിലും അവരുടെ മുഖങ്ങളും അവരുടെ ശരീരമൊക്കെ അവർ ദിവസേന കഴുകി വൃത്തിയാക്കുന്നുണ്ട്, കുളിക്കുന്നുണ്ട്, അത് പ്രശ്നമല്ല. പക്ഷേ അതിൽ നിന്ന് വ്യത്യസ്തമായിട്ട് അള്ളാഹുവിന് എന്താ പറയാനുള്ളതെന്നാണ്, അതാണ് ഇവിടെ പറയുന്നത്. ഇതിപ്പോ ലോകത്തുള്ള ഏത് കുറച്ചൊക്കെ പിന്നെ വെള്ളവും അതിനു പറ്റിയ സാഹചര്യങ്ങളൊക്കെ ഉള്ള ഏത് പ്രദേശത്ത്, ഏത് രാജ്യത്ത്, അതൊരു മലയിൽ താമസിക്കുന്ന ആദിവാസിയാണെങ്കിൽ പോലും അവന് കഴുകി വൃത്തിയാക്കി കുളിച്ച് ശുദ്ധിയായിട്ടൊക്കെ തന്നെ അവൻ നടക്കല്. പക്ഷേ ഖുർആൻ അതല്ല ചർച്ച ചെയ്യേണ്ടത്. ഖുർആൻ ചർച്ച ചെയ്യാനുള്ളത് അവന്റെ മനസ്സിനെ, അവന്റെ വിശ്വാസത്തെ, അവന്റെ വീക്ഷണങ്ങളെ. അത് തെറ്റായ രൂപത്തിലുള്ള വീക്ഷണങ്ങളാകരുത്, അവന്റെ തെറ്റായ ചിന്തകളാകരുത്, അവന്റെ മനസ്സിൽ നിന്നുണ്ടാവുന്ന ചിന്തകൾ തെറ്റാകരുത്. അതിനെ മുഴുവൻ കഴുകി വൃത്തിയാക്കി ശുദ്ധിയാക്കുന്ന ഒരു അവസ്ഥാവിശേഷം, അതാണ് അള്ളാഹു പറഞ്ഞത്. അത് ഞാൻ മുമ്പ് എന്റെ ഒരു ക്ലാസ്സിൽ മാവ് വിശദീകരിച്ചിരിക്കുകയുണ്ടായി. ആ വിശദീകരിച്ചപ്പോൾ ആ വെള്ളം, ഒരു പരിശുദ്ധമായ വെള്ളത്തെക്കുറിച്ച് സൂറത്തു അൻഫാലിൽ ഞാൻ ഒരു ക്ലാസ്സിൽ വിശദീകരിക്കുകയുണ്ടായി. ആ വെള്ളം കൊണ്ട് നമ്മൾ വൃത്തിയാക്കേണ്ടത്, ശുദ്ധിയാക്കേണ്ടത്, അള്ളാഹുവിന്റെ ഒരു വെള്ളത്തെക്കുറിച്ച് പറയുകയുണ്ടായി, ആ വെള്ളം കൊണ്ട് നമ്മൾ ശുദ്ധിയാക്കേണ്ടത് എന്താണ്? മറ്റതിപ്പോ ഏത് നമ്മുടെ സാധാരണ ശരീരത്തിന്റെ ശുദ്ധി, അല്ലെങ്കിൽ ഇപ്പൊ നമ്മൾ മുസ്ലിങ്ങളായ ആളുകളാണെങ്കിലും മുഅ്മിനുകളായ ആളുകളാണെങ്കിലും നമ്മുടെ തൊട്ട അയൽവക്കത്ത് താമസിക്കുന്ന മുസ്ലിമോ മുഅ്മിനോ അല്ലാത്ത ഏത് മതത്തിൽപ്പെട്ട ആളായാണെങ്കിലും രാവിലെ എണീറ്റ് അവന്റെ മുഖം അവൻ കഴുകി വൃത്തിയാക്കും. അവരവരുടെ അമ്പലങ്ങളിലേക്ക് പോകുമ്പോൾ നമ്മളെക്കാൾ വൃത്തിയായി ശുദ്ധിയായി അവർ പോകും. പക്ഷെ അവിടെയുള്ള വ്യത്യാസം എവിടെയാണ്? ഒന്ന് അള്ളാഹുവിന്റെ വചനങ്ങൾ കൊണ്ടും അള്ളാഹുവിന്റെ കൽപ്പനകൾ കൊണ്ടും ഒന്ന് അള്ളാഹുവിന്റെ മാർഗനിർദ്ദേശങ്ങൾ കൊണ്ടും പരിശുദ്ധമായ ഒരു വീക്ഷണമുള്ള ഒരു വ്യക്തി. മറ്റത് സ്വന്തം ഇച്ഛകൾ കൊണ്ടും മനുഷ്യനിർമ്മിതമായ ആശയങ്ങൾ കൊണ്ടും അവന്റെ മനസ്സിനെ മലീമസമാക്കിയ ഒരു വ്യക്തി. ഇവിടെയാണ് വ്യത്യാസം, അവിടെയാണ് വ്യത്യാസം കിടക്കുന്നത്. ഈ വ്യക്തികളെ ആരെയൊക്കെ എന്ത് ചെയ്യണം? നമ്മൾ അള്ളാഹുവിന്റെ ഈ വെള്ളം കൊണ്ട് അവന്റെ വീക്ഷണങ്ങള്, അവന്റെ ചിന്താഗതി, അവന്റെ മനസ്സ്, ഇതിനെയൊക്കെ വൃത്തിയാക്കണം, ശുദ്ധിയാക്കണം. ഐദിയക്കും അവന്റെ കർമ്മങ്ങളെയും അവന്റെ റിസോഴ്സസ് അവന്റെ കഴിവുകൾ ഇതൊക്കെയാണ് കഴിവ് കർമ്മം. നമ്മുടെ കൈ എന്നുള്ള അർത്ഥത്തിനും ഉപയോഗിക്കാം അല്ലാന്നെല്ലാം പറയുന്നു, പക്ഷെ ഖുർആൻ ഉപയോഗിച്ച കൂടുതൽ സ്ഥലങ്ങളിലും ഐദ് നിങ്ങൾ പരിശോധിച്ചു നോക്ക്. ഏത് ഐദ് എന്നുള്ള വാക്ക് എന്റെ സഹോദരങ്ങൾ ഈ ശ്രവിക്കുന്ന ഈ ക്ലാസ്സിൽ ഹാജരായ എന്റെ സഹോദരങ്ങൾ, പരിശുദ്ധ ഖുർആനിൽ ഏത് ഐദ് എന്ന് ഉപയോഗിച്ച കൂടുതൽ സ്ഥലങ്ങളും നിങ്ങളൊന്ന് പരിശോധിച്ചു നോക്ക്. ഈ സ്ഥലങ്ങളിലൊക്കെയും കൂടുതൽ സ്ഥലങ്ങളിലും അധിക സ്ഥലങ്ങളിലും മനുഷ്യന്റെ കഴിവുകള് കർമ്മങ്ങള് അവന്റെ കഴിവുകൾ ഇതിനാണ് കൂടുതലും ഉപയോഗിച്ചിട്ടുള്ളത്. അത് നീ കൂടുതൽ ഓരോ ഏതെടുത്തിട്ട് ഐതെടുത്ത് ഏതും ഐതും വന്ന ഖുർആനിലെ ഓരോ വചനങ്ങളും ഞാൻ ഇപ്പൊ വിശദീകരിക്കാൻ നിൽക്കുന്നില്ല, കാരണം അന്ന് എനിക്കിപ്പോ അനുവദിച്ച മണി പിന്നെ സമയം 3/4 മണിക്കൂറാണ്. അത് ഇനി നമുക്ക് മറ്റൊരു സന്ദർഭങ്ങളിൽ വിശദീകരിക്കാം. ഇപ്പൊ ഞാൻ നിങ്ങളുടെ ശ്രദ്ധ അവിടെയൊക്കെ ഖുർആൻ നമ്മുടെയൊക്കെ വീട്ടിലുണ്ടല്ലോ, നമ്മുടെയൊക്കെ വീട്ടിൽ ഖുർആനുണ്ട്, അതിന്റെ ഫിഹ്റസ് ഉണ്ട്, അതിന്റെ പദങ്ങൾ വന്ന സ്ഥലങ്ങൾ കണ്ടുപിടിക്കാൻ പറ്റിയ ഗ്രന്ഥങ്ങൾ നമ്മുടെയൊക്കെ വീട്ടിലുണ്ട്. അപ്പൊ ഏത് ഐദ് എന്ന് ഉപയോഗിച്ച ഏത് എന്ന ഏകവചനവും അതിന്റെ ബഹുവചനമായ ഐദിൻ എന്നുള്ള വചനവും ഉപയോഗിച്ച ഖുർആനിലെ ഓരോ അധ്യായത്തുകളും എടുത്ത് പരിശോധിച്ചിട്ട് അവിടെയൊക്കെ കൂടുതൽ സ്ഥലങ്ങളിലും, ചില സ്ഥലങ്ങളിൽ കൈ എന്ന് ശരിയായ കൈ എന്നുള്ള അർത്ഥത്തിന് ഇല്ലാന്നൊന്നുമല്ല ഞാൻ പറയുന്നത്, പക്ഷെ കൂടുതൽ സ്ഥലങ്ങളിലും ഉപയോഗിച്ച ആ വാക്ക് എന്തുകൊണ്ട് നമ്മൾ ഇവിടെ വെക്കുന്നില്ല? അപ്പൊ നമ്മൾ നമ്മൾ ശുദ്ധിയാക്കേണ്ടത് നമ്മളുടെ കഴിവുകൾ നമ്മുടെ കർമ്മങ്ങൾ ഒക്കെ നമ്മൾ എന്തുകൊണ്ടാണ് നമ്മൾ ശുദ്ധിയാക്കേണ്ടത്? അള്ളാഹുവിന്റെ ഈ വെള്ളം കൊണ്ട് ശുദ്ധിയാക്കണം. എന്തിനു വേണ്ടിയിട്ട്? ഇലൽ മറാഫിക്ക്, മറാഫിക്കിലേക്ക്. ഇവിടെയാണ് നമ്മൾ വിശദീകരിച്ച മുട്ട് വരെ എന്നുള്ളത്. ശരിക്കും എല്ലാ ഭാഷ പഠിച്ച പണ്ഡിതന്മാർക്കും അറിയാം വരെ എന്നുള്ളതിന് ഹത്താന്ന പറയാന്ന്. എന്നിട്ടും ഇവിടെ ഇലൽ മറാഫിക്ക് മുട്ട് വരെ എന്ന് എഴുതി വെച്ചിട്ടുണ്ട് എല്ലാവരും. കൈമുട്ട് വരെയാണ്. അതെന്താന്ന് പറഞ്ഞാല് ഇല എന്ന് പറഞ്ഞാൽ എല്ലാവർക്കും അറിയാവുന്ന ഒരു പദമാണ്, ഹർഫാണ് അത്. ഇല എന്ന് പറഞ്ഞാൽ ലേക്ക് എന്നുള്ളത്, ലേക്ക് എന്നാണ്, ടു എന്നാണ് അതിന് ഇംഗ്ലീഷിൽ പറയുന്നത്. ഇംഗ്ലീഷില് വരെയെന്നില്ല, ഇത് അണ്ടിൽ എന്നുള്ളതാണ് പറയുക. അതിന് അറബിയിൽ ഉപയോഗിക്കുന്ന വാക്ക് ഹത്ത എന്നാണ്, ഹത്ത എന്നുള്ള ഹത്ത ഇന്നത് വരെ, ഇന്നത് മുതൽ ഇന്നത് വരെ. അപ്പൊ അതിന് വിരുദ്ധമായി തോന്നാവുന്ന ചില വചനങ്ങളൊക്കെ ഉണ്ട്, അത് നമ്മുടെ ചർച്ചയിൽ ഓരോ ചർച്ചയിലും വരും. അപ്പൊ നോമ്പിന്റെ പറഞ്ഞെടുത്ത് നിങ്ങൾ ഭക്ഷണപാനീയങ്ങൾ ഈ പിന്നെ ഹത്തായത്ത പയ്യനിൽ അക്കുമുൽ ഹൈത്തുൽ അബിയദു മിനൽ ഹൈത്തുൽ അസ്വദി മിനൽ ഫജിരി എന്ന് പറയുന്നുണ്ട്. സുമ അതിമുസിയാമ ഇലല്ലയിൽ, അവിടെ ഇലല്ലയിൽ രാത്രി വരെ എന്നല്ലേ അവിടെയൊക്കെ ചർച്ച ചെയ്യണം. അവിടെ രാത്രി വരെ എന്നാണോ, അത് ആ ലൈലിലേക്ക് എന്താണ് അവിടെ ചെയ്യാനുള്ളത്? അതുപോലെ തന്നെ സൂറത്ത് ഇസ്രായേൽ പറയണ്ടല്ലോ, അക്കിമിസ്സലാത്തല്ലേ ദുലൂക്ക് ശംസീല വസക്കില്ലേ, അവിടെ രാത്രി ആവുന്നത് വരെ നിസ്കരിക്കാനാണോ, അതല്ല ആ ലൈലിലേക്ക് വസക്കുൽ ലൈലിലേക്ക് വേണ്ടി എന്ത് ചെയ്യാനുള്ളതാണ്, അവിടെയൊക്കെ ചർച്ച ചെയ്യാം നമുക്ക് ഇൻഷാല്ലാ. അപ്പൊ ഞാൻ പറയണേ ഈ വരെ എന്നുള്ളത് അല്ല, അപ്പൊ ഇല എന്നുള്ള വാക്കിന് പകരം ഹത്ത എന്നുള്ള വാക്കാണ് അവിടെ ഉപയോഗിക്കേണ്ടത്. അപ്പൊ അതിന് ശരിയായ ഇംഗ്ലീഷിലും മലയാളത്തിലൊക്കെ ലേക്ക് എന്നും ഇംഗ്ലീഷിൽ ടു എന്നും ആണ് അറബിയിലെ ഇല എന്ന പദത്തിന്റെ ഹർഫിന്റെ അർത്ഥമായിട്ട് വരും. മറാഫിക്ക് എന്നുള്ള വാക്ക് റഫിക്ക എന്ന വാക്കാണ് അതിന്റെ യഥാർത്ഥ, അതിന്റെ ഞങ്ങൾ ഈ അറബി ഭാഷയിൽ റൂട്ട് വേർഡ് എന്ന് പറയും. അതായത് ആ ക്രിയ, ആ വാക്ക് ഏത് ക്രിയയിൽ നിന്നാണ് ഉണ്ടായത്, ആ ക്രിയയിൽ നിന്നുണ്ടായ ആ പദത്തെ പിന്നീട് വിശദീകരിക്കലാണ്, പിന്നീട് അതിൽ നിന്ന് ഉദ്ദേശാർത്ഥങ്ങൾ വരലാണ്. ഇപ്പൊ റഫീഖ് എന്ന് റഫിക്ക എന്ന് പറഞ്ഞാൽ രണ്ട് വ്യക്തികളെ, പല അർത്ഥങ്ങളുണ്ട് അതിൽ, ഒരർത്ഥം അപ്പൊ നമ്മുടെ പറയുന്നത് റഫീഖ് എന്നുള്ളതിന് പല അർത്ഥങ്ങളുണ്ട് ഭാഷയിൽ. പക്ഷെ ഈ കൈമുട്ട് എന്നുള്ളത് വരാനുണ്ടായ കാരണം പറയുന്ന ആ അർത്ഥം മാത്രം, അത് അതിന്റെ ഒന്നാമത്തെ അർത്ഥമാണ്. അതിന്റെ രണ്ടും മൂന്നും നാലാമത്തെ അർത്ഥം ആ പദത്തിനുണ്ട്. അതിലിപ്പോ സാധാരണ നമ്മൾ റഫീഖാണ് രണ്ടാളുകളെ കുറിച്ച് റുഫക്കാഹുകളാണെന്ന് പറയും, കുറെ ആളുകൾ അവർ റഫീഖാനിയാണെന്ന് പറയും രണ്ടാളുകളെ കുറിച്ച്. അതായത് രണ്ട് ശരീരാണെങ്കിലും ഒരു മനസ്സായിട്ട് നടക്കുന്ന കൂട്ടുകാരെ കുറിച്ച്, അത്രക്കും അടുപ്പമുള്ള കൂട്ടുകാരെ കുറിച്ച് അവർ റഫീഖാനിയാണെന്ന് പറയും. കുറെ കൂട്ടുകാരാണെങ്കിൽ അവരെ റുഫക്കാഹുകളാണെന്ന് പറയും. അപ്പൊ പരസ്പരം അടുപ്പിക്കുക, പരസ്പരം യോജിപ്പിക്കുക എന്നുള്ള അർത്ഥമാണ് അതിന്റെ യഥാർത്ഥത്തിൽ. ആ അർത്ഥത്തിൽ നിന്ന് തന്നെയാണ് ഈ കൈമുട്ട് എന്നുള്ള അർത്ഥവും വന്നിട്ടുള്ളത്. ആ അർത്ഥത്തിൽ നിന്ന് വന്ന വേർഡ് തന്നെയാണ്. അത് എന്തുകൊണ്ട് തന്നാ ഈ കൈയിന്റെ മുകൾ ഭാഗത്തെയും താഴ്ഭാഗത്തെയും പരസ്പരം യോജിപ്പിക്കുന്ന ഒരു ഭാഗമായതുകൊണ്ടാണ് ഈ മിർഫക്ക് അല്ലെങ്കിൽ മർഫക്ക് എന്നൊക്കെ. അതന്നെയാണ് സൂറത്ത് കൗഫിലും ഈ പദം വന്നിട്ടുണ്ട്. ഈ പദം ഇങ്ങനെ രണ്ട് സ്ഥലത്താണ് വന്നത്, ഒന്ന് ഇവിടെയും ഒന്ന് സൂറത്ത് കൗഫിൽ. അവിടെ വരെ കൈമുട്ടാണെന്ന് പറയില്ല, അവിടെ വരെ ഈ യോജിപ്പിക്കുക അനുഗ്രഹം നൽകുക എന്നൊക്കെ അർത്ഥത്തിലാണ് അവിടെ എഴുതിയിട്ടുള്ളത്. അപ്പൊ ഖുർആനിൽ ഉപയോഗിച്ച ഈ അതാണ് ആ റഫീഖ്. അപ്പോ ആളുകളെ, മനുഷ്യരുടെ മനസ്സുകളെ പരസ്പരം അടുപ്പിക്കുന്നതിലേക്ക്, അതിനുള്ള ആയുധമാക്കുന്നതിലേക്ക്, അതാണ് ആലത്തിന്റെ സ്മൃതി പറയുക. അതായത് ഉപകരണം, ഉപകരണം അതിനു വേണ്ടി ഉപയോഗിക്കുന്ന ആ ക്രിയയിൽ പറയുന്ന കർമ്മം എന്താണോ ആ കർമ്മത്തിനെ ചെയ്യാൻ വേണ്ടി ഉപയോഗിക്കുന്ന ആയുധം, അല്ലെങ്കിൽ അതിനു വേണ്ടിയുള്ള മീഡിയ, അതിനു വേണ്ടിയുള്ള മാധ്യമമായിട്ട്, ആ രണ്ട് രൂപത്തിൽ അതിന് ആ രണ്ട് അർത്ഥത്തിനും ഉപയോഗിക്കാൻ പറ്റുന്ന പദമായിട്ടാണ് ഈ മറുഫക്ക് മറാഫിക്ക് എന്നുള്ള വേർഡ് ഉപയോഗിച്ചിട്ടുള്ളത്. അപ്പോൾ ഒന്നുകിൽ മനുഷ്യരുടെ മനസ്സുകളെ, ആളുകളെ പരസ്പരം അടുപ്പിക്കാൻ പറ്റുന്ന, അടുപ്പിക്കേണ്ടതിലേക്ക് സഹായകമായി വർത്തിക്കുന്ന ഒരു മാധ്യമം എന്ന നിലക്കോ ഒരു ഉപകരണം എന്ന നിലക്കോ ആവുന്നതിലേക്ക് വേണ്ടി നിങ്ങളുടെ അയ്യുധങ്ങളും നിങ്ങളുടെ വുജൂഹുകളും നിങ്ങൾ എന്ത് ചെയ്യണം, ശുദ്ധിയാക്കണം. ഇനി ഇതിലും നല്ലൊരാശയം ഇനി എങ്ങനെ എന്താ ഖുർആൻ ലോകത്തോട് പറയാനുള്ളത്. അപ്പൊ നമ്മൾ ചെറിയ ഒരർത്ഥം, അത് കൈ, ഒരു മനുഷ്യന്റെ സാധാരണ കൈമുട്ട് വരെ കഴുകുക എന്ന് പറയുന്നത് ഏറിക്കഴിഞ്ഞാൽ കുറച്ച് സമയത്തേക്ക് മാത്രം അവന്റെ ഒരു കൈ ശുദ്ധിയായി നിൽക്കും എന്ന ഒരു ചെറിയ ഒരു ആശയത്തെ ലോകത്തെ മുഴുവൻ ഒന്നാക്കുകയും അവരെയൊക്കെ മനുഷ്യരെയൊക്കെ ഒന്നാക്കി മാറ്റുകയും ചെയ്യാൻ പറ്റുന്ന വിശാലമായ ഒരു അർത്ഥതലത്തിലേക്ക് അള്ളാഹുവിന്റെ ഈ ആശയത്തെ, ഈ വചനത്തെ നമ്മൾ ഈ കൊണ്ടുപോവുകയാണ് ചെയ്യുന്നത്. മറ്റതിപ്പോ ഞാൻ എന്റെ കൈ കഴുകി വൃത്തിയാക്കിയാൽ ചിലപ്പോൾ മണിക്കൂറുകൾ കൂടിയാൽ മണിക്കൂറുകൾ അല്ലെങ്കിൽ മിനിറ്റുകൾ മാത്രം പരിശുദ്ധമായി നിൽക്കാവുന്ന ഒരു കർമ്മത്തെ, അതാപ്പോൾ ഇപ്പൊ നമ്മളുടെ വ്യാഖ്യാനം അതിനുപകരിക്കുന്നതാണ്. കൈമുട്ട് വരെ കഴുകുക എന്ന് പറഞ്ഞാൽ ഇന്നത്തെ വ്യാഖ്യാനം കൊണ്ട് ഗുണം കിട്ടുന്നത് എന്താണ്? ചിലപ്പോൾ ഒരു അരമണിക്കൂർ അല്ലെങ്കിൽ ഒരു മണിക്കൂർ അല്ലെങ്കിൽ മണിക്കൂറുകൾ ഇവന്റെ കൈമുട്ട് വരെ വൃത്തിയായി നിൽക്കും എന്ന ആ ഒരു ഗുണത്തെ മാറ്റി നിർത്തിക്കൊണ്ട് ആ ഒരു ചെറിയ ഗുണത്തെ നമ്മൾ എന്ത് ചെയ്യാണ്, വിശാലമായ ഒരു അർത്ഥതലത്തിലേക്ക് ലോക മനുഷ്യരുടെ മനസ്സുകളെ മുഴുവൻ ശുദ്ധീകരിച്ച് പരിശുദ്ധമാക്കി, അവരുടെ കർമ്മങ്ങളെ പരിശുദ്ധമാക്കി, അവരുടെ വീക്ഷണങ്ങളെ പരിശുദ്ധമാക്കി, അവരുടെ ചിന്താഗതികളെ പരിശുദ്ധമാക്കി, ലോകരെ ഒന്നാക്കി നിർത്തുന്ന ഒരു വലിയ ഒരു ആശയത്തിലേക്ക് നമ്മൾ ഈ വചനത്തിൽ അതിനുവേണ്ടി അതിനൊരു മാധ്യമമായി വർത്തിക്കത്തക്ക രൂപത്തിൽ, അല്ലെങ്കിൽ അതിനുവേണ്ടിയുള്ള ഒരു ആയുധമായി വർത്തിക്കത്തക്ക രൂപത്തിൽ, അതാണ് രണ്ടിനും പറ്റുന്നുണ്ട്. വാസിത്തയുടെ ആയാലും വേണ്ടില്ല, ആലത്തിന്റെ ആയാലും വേണ്ടില്ല, ഇൻസ്ട്രുമെന്റിന്റെ ആയാലും വേണ്ടില്ല, ആ മീഡിയം എന്നുള്ള അർത്ഥത്തിന് രണ്ടായാലും. അപ്പൊ ലോക മനുഷ്യരെ ഒന്നിപ്പിക്കുന്നതിനു വേണ്ടി അതിലേക്കുള്ള ഒരു മാധ്യമമാകുന്നതിലേക്ക്, അതാണ് ഹിലൽ മറാഫിക്ക്, അതിലേക്കുള്ള ഒരു മാധ്യമമാകുന്നതിലേക്ക് അല്ലെങ്കിൽ അതിലേക്കുള്ള ഒരു ആയുധമാകുന്നതിലേക്ക് എന്ത് ചെയ്യണം? നിങ്ങൾ നിങ്ങളുടെ വീക്ഷണങ്ങളെയും നിങ്ങളുടെ കർമ്മങ്ങളെയും നിങ്ങൾ എന്ത് ചെയ്യണം? ശുദ്ധിയാക്കണം. അപ്പൊ ഏതാനും സെക്കൻഡ് മിനിറ്റുകളോ ഏറിക്കഴിഞ്ഞാൽ ഒന്നോ രണ്ടോ മണിക്കൂറുകളോ നിലനിൽക്കുന്ന ഒരു ശുദ്ധിയെക്കുറിച്ചാണ് നമ്മൾ ചിന്തിക്കേണ്ടത്. അതല്ല മാനവരാശിയുടെ മുഴുവൻ ശുദ്ധീകരണം. അതിലൂടെ മാനവരാശിയുടെ ഒരു ഒരുമ അവരെ ഒന്നാക്കി തീർക്കുന്ന ഒരു വലിയൊരാശയം ഏത് വേണമെങ്കിലും എടുക്കാം. ഏതാണ് ഖുർആനിന്റെ പരിശുദ്ധ ലോകത്തിന്റെ മുമ്പിൽ വിളിച്ചോതാൻ പറ്റുന്ന ആശയം ഏതാണെന്ന് വെച്ചാൽ എന്റെ സഹോദരങ്ങൾക്ക് ഇഷ്ടമുള്ളത് എടുക്കാം. ഞാൻ രണ്ട് വ്യാഖ്യാനവും ഇവിടെ അവതരിപ്പിക്കുന്നു മാത്രം. ഒന്ന് അതിന്റെ ഖുർആനിനെ ഖുർആൻ കൊണ്ട് നേരിട്ടുള്ള അതിന്റെ വ്യാഖ്യാനം, ഒന്ന് പാരമ്പര്യമായി കർമ്മശാസ്ത്ര ഒരു ഗ്രന്ഥം എന്നുള്ള നിലക്ക് ഖുർആനിനെ കാണുമ്പോൾ ഖുർആനിന്റെ ഒരു വ്യാഖ്യാനം. ഈ രണ്ട് നിലക്കുള്ള വ്യാഖ്യാനവും അവതരിപ്പിക്കാം. ഒന്ന് മണിക്കൂറുകൾ മിനിറ്റുകളോ മണിക്കൂറുകളോ നിലനിൽക്കാൻ പറ്റുന്ന ഒരു ശുദ്ധിയുടെ ആശയം. മറ്റത് ലോക മനസാക്ഷിയെ, ലോക മനുഷ്യരെ, അവരെ ശുദ്ധീകരിച്ച് അവരെ ഒന്നിപ്പിക്കാൻ പറ്റുന്ന ഒരു ആശയത്തിലേക്ക് ഈ വിശ്വാസിയുടെ മനസ്സും ചിന്താഗതിയും കർമ്മങ്ങളും മാറ്റിമറിക്കേണ്ടതിലേക്ക് ഉള്ള ഒരു വ്യാഖ്യാനം. എന്റെ സഹോദരങ്ങൾ, എന്റെ സുഹൃത്തുക്കൾ, ഈ പരിശുദ്ധ ഖുർആന്റെ മഹത്വം വിളിച്ചോതാൻ പറ്റിയ ആശയം ഏതാണെങ്കിൽ അത് സ്വീകരിക്കണമെന്ന് ഞാൻ അപേക്ഷിക്കാം. തുടർന്ന് അള്ളാഹു പറയുന്നു, വംസഹു ബിറുഊസിക്കും വ അർജുലക്കും ഇലൽ കഅബയ്. വംസഹു, നിങ്ങൾ തുടച്ച് മിനുക്കി ശക്തി കൊടുക്കണം. മസഹ എന്ന് പറഞ്ഞാൽ അതാണ് തുടക്കുക, അഴുക്കുകൾ മറ്റുള്ളതുകളൊക്കെ തുടച്ച് മിനുക്കി ശക്തി കൊടുക്കുക. ആർക്ക്? റുഊസക്കും, നിങ്ങളിലെ തലവന്മാർക്ക്, നിങ്ങളുടെ സീനിയേഴ്സിന്, നിങ്ങളിലെ മുതിർന്ന ആളുകളെയും. വ അർജുലക്കും, നിങ്ങളുടെ പ്രായം കുറഞ്ഞ താഴെത്തട്ടിലുള്ള ആളുകളെയും. താഴെത്തട്ടിൽ രണ്ട് നിലക്കും പ്രായം കൊണ്ടും അറിവ് കൊണ്ടും ഒക്കെ അവ രണ്ടും ആകാം. രണ്ടു നിലക്കും താഴെത്തട്ടിൽ നിൽക്കുന്ന ആളുകളെയും, അറിവ് കൊണ്ടും പ്രായം കൊണ്ടും ഏത് നിലക്കായാലും ഉയർന്ന തട്ടിൽ നിൽക്കുന്ന, രണ്ടിനും ഈ പദം ഉപയോഗിക്കേണ്ട. അവൻ റഹസാണെന്ന് പറഞ്ഞാൽ ഒരു സമൂഹത്തിന്റെ നേതാവായി വർത്തിക്കുന്ന, ഒരു സീനിയറായിട്ട് വർത്തിക്കാൻ പറ്റുന്നവർ. ഇവരെയൊക്കെ ഇലൽ കഅബയിന് ഏതുവരെ, ഏതിലേക്ക് വരെ എന്നല്ല, ഏതിലേക്ക്, അവർക്ക് പൂർണ്ണമായ റെസ്പെക്ട്, പൂർണ്ണമായ അവർക്കുള്ള പിന്നെ ആദരവും ബഹുമാനവും പൂർണ്ണമായും അവർക്ക് ഉണ്ടാക്കി തീർക്കത്തക്ക രൂപത്തിൽ അതിലേക്ക്. അതാണ് ഇലൽ കഅബയിന് പൂർണ്ണമായും എന്നർത്ഥം. നേരെ മറിച്ച് അർജുലിലേക്ക് മാത്രമാണ് ഇതിന്റെ എങ്കിൽ ഇലൽ കുഓബി എന്നോ ഇലൽ അഖിയാബി എന്നോ പറയാം. അർജുല് ബഹുവചനമായതുകൊണ്ട് ഈ അതിന്റെ അതിര് പറയുമ്പോൾ ആ പദത്തെയും ബഹുവചനാക്കണം. രണ്ട് എന്നപ്പോ പറയാൻ പറ്റില്ല. നേരെ മറിച്ച് രണ്ട് കാലുകൾ എന്ന് പറയുകയാണെങ്കിൽ കഅബൈൻ എന്ന് പറയാം. അപ്പൊ ഭാഷാപരമായിട്ട് തന്നെ അത് ഞാൻ കൂടുതൽ ഇപ്പോൾ ഇവിടെ വിശദീകരിക്കുന്നില്ല. എന്റെ മുന്നിലിരിക്കുന്ന സാധാരണക്കാരായ എന്റെ സഹോദരങ്ങളായതുകൊണ്ട് ഞാൻ കൂടുതൽ വിശദീകരിക്കുന്നില്ല. ശരിക്ക് അർജുല് എന്ന് ബഹുവചനം ഉപയോഗിച്ചാൽ പിന്നെ അതിന്റെ പരിധി പറയുമ്പോൾ അതിന്റെയും ബഹുവചനം പറയണം. അപ്പൊ രണ്ടെന്ന് പറയാം. മറ്റോടത്ത് ബഹുവചനവും ഇവിടെ ദ്വിവചനവും അതിര് പറയുമ്പോൾ പറയാൻ പറ്റില്ല. അപ്പൊ ഈ കഅബൈനി എന്നതിന്റെ അതിര് റുഊസിന്റെയും അർജുലിന്റെയും കൂടി ഇതാണ്. അതിന്റെ അതിര് അതുവരെ എന്നല്ല, അവിടെ ഞാൻ പറഞ്ഞല്ലോ ഇലയാണ് എന്നുള്ളതാണ്. അതായത് ഇവ ഈ റുഊസുകൾക്കും അർജുലുകൾക്കും നിങ്ങളിലെ മുതിർന്നവർക്കും താഴെത്തട്ടിലുള്ള ആളുകൾക്കും എന്ത് ചെയ്യണം? പൂർണ്ണമായും അവർക്ക് ഹോണറും റെസ്പെക്റ്റും ആദരവും ബഹുമാനവും അവർക്ക് ഉണ്ടാക്കി തീർക്കുന്നതിലേക്ക്, അതിലേക്ക് അവരെ അതിലേക്ക് മാറ്റിയെടുക്കുന്നതിലേക്ക് എന്ത് ചെയ്യണം? നിങ്ങൾ പൂർണ്ണമായിട്ടും നിങ്ങളെ അവരെ ശുദ്ധിയാക്കി, അവരെ തുടച്ച് മിനുക്കി, അവരെ കഴുകി വൃത്തിയാക്കി ശുദ്ധിയാക്കുക. അതാണ് മസഹ. മസഹ എന്ന് പറഞ്ഞാൽ തുടച്ച് മിനുക്കി ശക്തി കൊടുക്കുക. അതിനാണ് ആ വേർഡ് ഉപയോഗിക്കുക അറബിയിൽ സാധാരണ. അല്ലാതെ സാധാരണ നമ്മളിപ്പോ സാധാരണ ഇനിയിപ്പോ തുടക്കണ തന്നെ സത്യത്തിൽ അങ്ങനെ തന്നെയാണല്ലോ. ഇപ്പൊ ഒരു കണ്ണാടി തുടക്കുകയാണെങ്കിലും അതിൽ അഴുക്കുകളൊക്കെ തുടച്ചു മിനുക്കി, തുടച്ചു നീക്കി വൃത്തിയാക്കി അതിന്റെ തെളിമ പൂർണ്ണമായിട്ടും തെളിച്ചം, അതിന്റെ പൂർണ്ണ തെളിച്ച അതിന്റെ തെളിച്ചം ഇങ്ങോട്ട് രംഗത്തേക്ക് കൊണ്ടുവരുന്നതിന് വേണ്ടിയിട്ടാണ് ഒരു കണ്ണാടി തുടക്കുകയാണെങ്കിലും നമ്മൾ ഉപയോഗിക്കും. അപ്പൊ ആ രൂപത്തിൽ തന്നെയാണ് നമ്മുടെ സീനിയേഴ്സിനെയും ജൂനിയേഴ്സ് മുതിർന്നവരെയും താഴ്ന്ന ആളുകളെയും പൂർണ്ണമായിട്ടും തുടച്ചു മിനുക്കി അവർക്ക് പൂർണ്ണത. അതാണ് കഅബൈനി, പൂർണ്ണത എന്നാണ് ആ വേർഡിന്റെ അർത്ഥം. പൂർണ്ണമായ ആദരവും ബഹുമാനവും അവരിൽ ഉണ്ടാക്കി തീർക്കുന്നതിലേക്ക് നിങ്ങൾ അവരെ തുടച്ചു മിനുക്കി വൃത്തിയാക്കുക. ഇനിയോ വൈങ്കുന്തും ജുനുബൻ, വിശ്വാസികളായ നിങ്ങൾ ഈ ആശയത്തിന്റെ ആശയത്തിൽ നിന്ന് അകന്നിട്ടാ കഴിയണം. ജനബ എന്ന് പറഞ്ഞാൽ അതാണ്. ഏത് ഭാഷ അറിയുന്ന എന്റെ സഹോദരങ്ങൾ, എന്റെ സുഹൃത്തുക്കൾ, വലിയ അശുദ്ധി എന്നുള്ളത് ഈ വേർഡിനെ എങ്ങനെ ഈ ഹദീസിൽ നിന്ന് വന്ന അർത്ഥമല്ലാതെ, സ്ത്രീ പുരുഷ ബന്ധത്തിലൂടെ വലിയ അശുദ്ധിയായി തീരുകയോ മറ്റേതെങ്കിലും രൂപത്തിൽ വലിയ അശുദ്ധി, കുളി നിർബന്ധമാവുന്ന കാര്യം എന്നൊക്കെ നമ്മൾ പറയേണ്ടല്ലോ, ആ രൂപത്തിൽ ഈ വേർഡിന് എങ്ങനെ അർത്ഥം ഈ ഹദീസുകളിലൂടെയല്ലാതെ ഭാഷാപരമായിട്ട് ഈ പദത്തിന് എങ്ങനെ ആ അർത്ഥം വന്നു എന്ന് എനിക്കറിയാം. കാരണം ഖുർആനിലുമില്ല. അപ്പൊ ഖുർആനിൽ ഹംറും മൈസറൊക്കെ പറഞ്ഞിട്ട് പറഞ്ഞു ഫജിത്തനി ബുഹു, നിങ്ങൾ അതിൽ നകന്നു നിൽക്കുക. അവിടെയും ജനബ എന്നാ പറഞ്ഞു. ജനബ എന്നുള്ള വേർഡിന്റെ ഇഫ്താല ബാബിൽ കാക്കിയപ്പോ ഇജ്തനബ, സ്വയം അകന്നു നിൽക്കുക, അതാണ് ഫാലനെ ഇഫ്താലാക്കുക, ജനബനെ ഇജ്തനബ ആക്കുക. അതാണ് ഹംറും മൈസറും അൻസാബും അസ്ലാബും ഒക്കെ പറഞ്ഞു. അതൊക്കെ ശൈത്താന്റെ അമലുകളാണ്. ഫജിത്തനി ബുഹു എന്ന് പറഞ്ഞു അകന്നു നിൽക്കുക. അപ്പോഴാണ് ഒരു ഭാഗം, ഒരു നമ്മൾ അതിലേക്ക് ഇങ്ങോട്ട് പ്രവേശിക്കാതെ അതിൽ നിന്ന് മാറി ഒരു സൈഡിലേക്ക്, ഒരു ഭാഗത്തേക്ക് മാറി നിൽക്കുക എന്നാണ് ഈ ജനബ ജുനുബ് എന്നുള്ള വാക്കിന്റെ അർത്ഥം. അങ്ങനെ അള്ളാഹുവിന്റെ ആശയത്തിൽ നിന്ന് നിങ്ങൾ അകന്നു നിൽക്കുന്നവരാണെങ്കിൽ ഫത്തഹറു, പൂർണ്ണമായിട്ടും നിങ്ങൾ ശുദ്ധിയാണ്. അള്ളാഹുവിന്റെ ഈ മാവ് കൊണ്ട്, അവന്റെ വെള്ളം കൊണ്ട്, ഞാൻ മുമ്പ് ഒരിക്കൽ ഒരു മാവിനെ കുറിച്ച് വിശദീകരിച്ചു, ആ വെള്ളം കൊണ്ട് നിങ്ങൾ പൂർണ്ണമായിട്ടും പരിശുദ്ധരാണ്. ഞാൻ അതാ പറയണത്, ഈ കയ്യോ കാലോ അല്ല, വലിയൊരാശയാണ് അവിടെ പറയുന്നത്. മനുഷ്യന്റെ മനസ്സിന്റെ പരിശുദ്ധി, അവന്റെ ചിന്തയുടെ പരിശുദ്ധി, അവന്റെ കർമ്മത്തിന്റെ പരിശുദ്ധി, ഇതൊക്കെ അവൻ എന്ത് ചെയ്യണം? ഇതിലേക്ക് ഈ ഇഖാമത്തു സലാത്തിന് ഇറങ്ങുമ്പോൾ വിശ്വാസികളെ, നിങ്ങൾ ഇപ്പോ ഈ ആശയത്തിലേക്ക് പൂർണ്ണമായിട്ടും നിങ്ങൾ പ്രവേശിക്കാതെ അകന്നു നിൽക്കുകയാണെങ്കിൽ പൂർണ്ണമായിട്ടും അള്ളാഹുവിന്റെ വെള്ളം കൊണ്ട് നിങ്ങൾ പ്യൂരിഫൈ ചെയ്യണം, നിങ്ങൾ സ്വയം ശുദ്ധരാകണം. വൈകുന്തും മറല്ല, ആശയപരമായ വല്ല അസുഖങ്ങളുമാണെങ്കിൽ, അതാണ് സിക്ക്, പിന്നെ രോഗം എന്ന് പറയുന്നത്. അല്ലാതെ ശാരീരികമായ മനുഷ്യന്റെ അസുഖങ്ങളെ കുറിച്ചല്ല. ശാരീരികമായി മനുഷ്യന് പല അസുഖങ്ങളുണ്ടാവും, കുളിക്കാൻ പറ്റാത്ത അസുഖങ്ങളുണ്ടാവും, വെള്ളം ഉപയോഗിക്കാൻ പറ്റാത്ത അസുഖങ്ങളുണ്ടാവും. ഖുർആനിന്റെ ചർച്ച ഞാൻ പറഞ്ഞല്ലോ, അങ്ങനത്തെ ഒന്നുമല്ല. അതിപ്പോ വല്ല അസുഖങ്ങൾ, അങ്ങനത്തെ അസുഖങ്ങളൊക്കെ ഉണ്ടെങ്കിൽ അതിന് മരുന്ന് കഴിക്കലോ അല്ലെ ഡോക്ടറെ കാണലോ മറ്റെന്തൊക്കെ ആണ് അതിനുള്ള പരിഹാരം. പക്ഷേ ഇവിടെ അള്ളാഹു പറയുന്ന, അള്ളാഹുവിന് ചർച്ച ചെയ്യാൻ, പ്രധാനമായിട്ടും അള്ളാഹുവിന് ചർച്ച ചെയ്യാനുള്ളത് അവന്റെ മാനസ ആശയപരമായ രോഗം, അവന്റെ മാനസികമായ രോഗം, അവന്റെ ചിന്താപരമായ രോഗം. അങ്ങനെ ഒരു രോഗമാണ് നിങ്ങൾക്കുള്ളതെങ്കിൽ, അങ്ങനെ ഒരു രോഗമുള്ള ആളുകളാണ് നിങ്ങളതെങ്കിൽ, ഔവല സഫരിൻ, അല്ലെങ്കിൽ നിങ്ങൾ നിലവിലുള്ള ഒരാശയത്തിൽ നിന്ന്, ഒരു ഐഡിയോളജിയിൽ നിന്ന് ഉന്നതമായ ഒരു ഐഡിയോളജിയിലേക്കുള്ള നിങ്ങളുടെ ഒരു യാത്രയിലാണെങ്കിൽ നിങ്ങൾ, അതാണ് സഫർ. അല്ലാതെ നമ്മുടെ നാട്ടിലെ ഏതെങ്കിലും ഒരു പ്രദേശത്തു നിന്ന് മറ്റൊരു പ്രദേശത്തേക്ക് യാത്ര ചെയ്താൽ കുളിക്കൊന്നും വേണ്ട, ചിലപ്പോൾ കുളിക്കേണ്ടി വരും. അത്രയും ദീർഘമായ ഒരു യാത്രയ്ക്ക് തന്നെ ചിലപ്പോൾ കുളിക്കേണ്ടിയും വരും. പക്ഷേ കുളിക്കാൻ പറ്റാത്ത ശാരീരികമായ വല്ല പ്രശ്നങ്ങളുണ്ടെങ്കിൽ അവന് കുളിക്കുവാനും പറ്റൂല. അപ്പൊ ഈ രോഗം അല്ലെങ്കിൽ യാത്ര എന്നൊക്കെ പറയുന്നത്, കുളിക്കേണ്ടതുണ്ട്, കുളിക്കാൻ പറ്റാത്തതുണ്ട്, അത് എത്ര പ്രധാനപ്പെട്ട ഒരു ചർച്ചയല്ല എന്ന് ഞാൻ പറയുന്നു. ഇവിടെ അവന്റെ രോഗം എന്നതുകൊണ്ടും അവന്റെ യാത്ര എന്നതുകൊണ്ടും അല്ലാഹു ഉദ്ദേശിക്കുന്നത് അവന്റെ മാനസികവും ആശയപരവും ആയ രോഗവും ആശയപരമായ യാത്രയും ഒക്കെയാണ്. അപ്പൊ ഇതിലേക്ക് ഇറങ്ങുമ്പോൾ അവൻ സൂക്ഷിക്കേണ്ടതാണ്. ഔ ജാഹദും മിങ്കും മിനൽ ഗായിത്തി, അല്ലെങ്കിൽ ഇന്നിപ്പോ നമ്മൾ നിലവിൽ എഴുതി വെച്ചിട്ടുള്ളത് എന്താണ്? ഇപ്പൊ ചരിത്രം ലേശം പറയാതെ കാര്യം മനസ്സിലാകില്ല. അതായത് മക്കയിലെ മുഹമ്മദ് നബി വരുമ്പോൾ മക്കയിലെ ജനങ്ങളൊക്കെ കക്കൂസിൽക്ക് പോയിരുന്നത് ഒരു കുഴിയിലേക്കായിരുന്നുവെന്ന്, അതായത് ഒരു താഴ്വരയിലേക്ക് ഇറങ്ങി പോകലായിരുന്നു. അവിടുന്ന് കയറി വരും, അവിടേക്ക് പോയിട്ട് അവിടുന്ന് കയറി വരലായിരുന്നു എന്നാണ് വിശദീകരിച്ചത്. അപ്പൊ ഇവിടെ കുണ്ടിൽ നിന്ന് കയറി വരിക എന്നത്, വായത്തിന് കുണ്ടിൽ നിന്ന് കയറി വരിക എന്ന അർത്ഥം എന്തുകൊണ്ടാണ് വായത്ത് എന്നുള്ളത് ഉപയോഗിച്ചു എന്നാണ് ഇപ്പൊ സാധാരണ ചോദിക്കാറുള്ളത്. വായത്തിന് പല അർത്ഥമുണ്ട്. കടലിന്റെ ആഴിയിലേക്ക് മുങ്ങിത്താഴുക, അവിടുന്ന് മുത്തുകളുമായി പൊങ്ങി വരിക, ഡൈവ് ചെയ്യുക, ഡൈവർ, അതായത് മുങ്ങി മുങ്ങി മുങ്ങുന്ന ആള്, അങ്ങനെ പല അർത്ഥമുണ്ട്. പക്ഷെ അത് കുഴി എന്ന അർത്ഥത്തിലാണ് കൂടുതലായിട്ടും ഉപയോഗിച്ചത്, ആഴി. ആ അർത്ഥത്തിനാണ് അഹ്ലുൽ സുന്നത്തും ഉപയോഗിച്ചിട്ടുള്ളത്. പക്ഷെ അവരതിനുള്ള കാരണം പറഞ്ഞ എന്താണെന്ന്, അവർ കുണ്ടെന്ന് കയറി വരാനുള്ള കാരണം അന്നത്തെ കാലഘട്ടത്തില് ബാത്റൂമിലേക്ക് മലമൂത്ര വിസർജനത്തിന്റെ ആവശ്യാർത്ഥം ആളുകൾ താഴ്വരയിലേക്ക് ഇറങ്ങിപ്പോകാറായിരുന്നു പതിവ്. അതുകൊണ്ടാണ് ആ രൂപത്തിൽ വിശദീകരിച്ചിട്ടുള്ളത് എന്നാണ് പറയാറ്. ഇവിടെയും നമുക്ക് പറയാം, അതെ ഞാൻ പറയാറുണ്ട്, ഞാൻ വിശദീകരിച്ചിട്ടുണ്ടല്ലോ. ഒരു പ്രത്യേക കാലഘട്ടത്തിൽ ഒരു പ്രത്യേക സമൂഹം ഒരു പ്രത്യേകമായ രൂപത്തിൽ മലമൂത്ര വിസർജനം ചെയ്തതോ ചെയ്യാതിരുന്നതോ ഒന്നും നമുക്കിപ്പോ ഇവിടെ ചർച്ച ചെയ്യേണ്ട ആവശ്യം. അതൊന്നും ചർച്ച ചെയ്യുന്ന ഒരു ഗ്രന്ഥമല്ല പരിശുദ്ധ ഖുർആൻ. ഇവന്റെ, ഞാൻ പറഞ്ഞല്ലോ എന്റെ ക്ലാസ്സിൽ ആദ്യം മുതൽ ഞാൻ നിങ്ങളോട് സൂചിപ്പിച്ചു, ആ വിഷയമൊന്നും ചർച്ച ചെയ്യേണ്ട ഒരു ഗ്രന്ഥമല്ല പരിശുദ്ധ ഖുർആൻ. ഖുർആൻ എന്ന് പറയുന്ന മനുഷ്യന്റെ മനസ്സിനെ, അവന്റെ കർമ്മങ്ങളെ, അവന്റെ ചിന്തകളെ സംസ്കരിച്ച് അത് അത്യുന്നതമാക്കി അവനെ അത്യുന്നതമായൊരു ലോകത്തേക്ക് കൊണ്ടുപോയി മനുഷ്യർക്കിടയിൽ സ്നേഹവും കാരുണ്യവും ദയയും ഉണ്ടാക്കി തീർത്ത് ആ ഒരു നല്ല സൊസൈറ്റി, ഒരു നല്ല സമൂഹത്തെ രൂപപ്പെടുത്തിയെടുക്കേണ്ട ഒരു മഹത്തായ ഗ്രന്ഥമാണ് പരിശുദ്ധ ഖുർആൻ. ആ രൂപത്തിൽ നമ്മൾ പരിശുദ്ധ ഖുർആനിനെ സമീപിക്കുമ്പോഴേ, അല്ലാതെ ഒരു പർട്ടിക്കുലർ പീരിയഡിൽ, ഒരു പ്രത്യേക കാലഘട്ടത്തിൽ, ഒരു പ്രത്യേക സമൂഹം ആ കാലഘട്ടത്തെക്കുറിച്ച് നമ്മൾ പഠിച്ചാൽ യഥാർത്ഥത്തിൽ അങ്ങനെ പോകാൻ കഴിയില്ല എന്നുള്ളത് നമുക്കറിയാം. അതിന്റെ ചരിത്രം ഞാൻ മുഴുവൻ പറയണില്ല, കാരണം ആ കാലഘട്ടത്തിൽ നിന്നും അങ്ങനെ ഒരു കുണ്ടിലേക്ക് ഇറങ്ങിപ്പോയി പിന്നെ മലമൂത്ര വിസർജനം നടക്കുന്ന ഒരു സാഹചര്യം നടക്കുന്നത്, അതിന്റെയൊക്കെ മുമ്പ് തന്നെ അതിനു പറ്റിയ സൗകര്യങ്ങളും മറ്റൊക്കെ ഒരുക്കിയിരുന്ന സമൂഹങ്ങൾ ജീവിച്ചിരുന്ന ചരിത്രം തന്നെയുണ്ട്. അതൊന്നിപ്പോ നമ്മൾ ചരിത്രം വിശദീകരിച്ചിട്ട് അതിന്റെ തെറ്റും ശരിയിപ്പം വിശദീകരിക്കുന്നില്ല. അപ്പൊ ഇവിടെ ഈ മനുഷ്യൻ കയറി വരുന്ന എവിടുന്നാണ്? അവന്റെ മാനസികമായി അവന്റെ ആശയപരമായി അധോലോകത്ത് നിന്ന്, അതോ ലോകത്ത് നിന്ന് ഉന്നതമായൊരു ലോകത്തേക്ക് ഒരു മനുഷ്യൻ കയറി വരികയാണെങ്കിൽ അവനിപ്പോ വന്നിട്ടുള്ളൂ, വന്നേ ഉടനെ അവൻ അതിൽ കറങ്ങരുത്. അവനൊന്ന് വന്ന് ഇതൊക്കെ ഒന്ന് പഠിച്ച് മനസ്സിലാക്കി വന്നതുമാണെങ്കിൽ ഫലം തജിതുമാൻ, അവന് വെള്ളവും കിട്ടിയില്ല. ഇപ്പൊ ഇവരുടെ അർത്ഥം വെക്കുകയാണെങ്കിൽ എന്തയ്യോ, ഒന്നാമത് രോഗിക്ക് കുളിക്കണ്ട, യാത്രക്കാരനും കുളിക്കണം നിർബന്ധമല്ല. മൂന്നാമത് മലമൂത്ര വിസർജനം ചെയ്ത ആൾക്ക് വെള്ളവും കിട്ടിയിട്ടില്ല. എന്നിട്ട് ഇനി അവനോട് പറയുന്ന കാര്യം എന്താണ്? അതാണ് നമ്മൾ രസകരമായ മറ്റൊരു കാര്യം. ഇപ്പൊ തയമ്മമൂ സായുധൻ തയ്യബൻ, ഇപ്പൊ എഴുതി വെച്ച് നല്ല ഒരു മണ്ണ് തെരഞ്ഞു പോകണം അവൻ. എന്നിട്ട് എന്ത് ചെയ്യണം? എന്നിട്ട് എവിടെ തുടക്കേണ്ടത്? സഹോബി ഉജൂഹിക്കും വൈദ്യക്കും മിനുഹു, ആ മണ്ണുകൊണ്ട് അവന്റെ മുഖവും കൈയൊക്കെ തുടച്ച് ശരിയാക്കണം. ഇത് ഇങ്ങനെ പറഞ്ഞിട്ട് ഈ ഗ്രന്ഥം ഒരു ദൈവീക ഗ്രന്ഥാണെന്ന് ലോകത്തിന്റെ മുമ്പിൽ എങ്ങനെ സഹോദരങ്ങളെ നമ്മൾ അവതരിപ്പിക്കും? മലമൂത്ര വിസർജനത്തിന് കുണ്ടിലേക്ക് ഒരാൾ കയറി പോയി, അവിടുന്ന് കയറി വന്നു, അവന് വെള്ളം കിട്ടിയിട്ടില്ല. ഇനി രോഗിക്ക് മറ്റൊരു കാരണം പറഞ്ഞ രോഗിയാണ്, രോഗിക്കും വെള്ളം കിട്ടിയില്ല. മറ്റൊരു കാരണക്കാരൻ പറഞ്ഞ മുസാഫിറാണ്, അവനും വെള്ളം കിട്ടിയിട്ടില്ല. ഇവരൊക്കെ എന്ത് ചെയ്യണമെന്നാ പറയണത്? നല്ല ഒരു മണ്ണ് തെരഞ്ഞു പോയിട്ട് ഈ രോഗിയും ഈ മുസാഫിറും ഈ പിന്നെ കുണ്ടിപ്പോയി വന്ന മലമൂത്ര വിസർജനം ചെയ്തു വന്ന ആളും എന്തുകൊണ്ട് പ്യൂരിഫൈ ചെയ്യണം, എന്തുകൊണ്ട് വൃത്തിയാക്കണം എന്നാ പറഞ്ഞത്? മണ്ണുകൊണ്ട് കയ്യും മുഖം തുടക്കണം. ആദ്യത്തെ രണ്ടാളും നമുക്കിനി വിടാം പോട്ടെ, അവരല്ലേ തന്നെ ശുദ്ധിയാണ്. ഇനിയിപ്പോ മണ്ണുകൊണ്ട് എന്തെങ്കിലും കയ്യിൽ ശാസ്ത്രീയത ഉണ്ടോ ഇല്ലയോ നമ്മൾ. ഈ മലമൂത്ര വിസർജനം ചെയ്ത് കയറി വന്ന വ്യക്തി മണ്ണുകൊണ്ട് കയ്യും മുഖം തുടച്ചിട്ട് എന്താ സംഭവിക്കാൻ പോകണത്, എന്ത് വൃത്തിയാണ് വരാൻ പോണത് എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയാത്തത്. അപ്പൊ അതാണ് ഈ രൂപത്തിൽ ഖുർആനിനെ വികലമാക്കി ചിത്രീകരിച്ചു കഴിഞ്ഞിരിക്കുക. അപ്പൊ ഇവരെന്താ ചെയ്യേണ്ടത്? ഫലം തജിദു മാൻ, അവർക്ക് വെള്ളവും കിട്ടിയിട്ടില്ലെങ്കിൽ ഫതയമ്മമു, അവർ ലക്ഷ്യം വെച്ച് പോകണം. അപ്പൊ മുസാഫിർ മരിയിൽ ആശയപരമായ കുണ്ടിൽ നിന്ന്, ആശയപരമായ ചിന്താപരമായ ആശയപരമായ കുണ്ടിൽ നിന്ന് അതോ ലോകത്തു നിന്ന് ഉയർന്ന അള്ളാഹുവിന്റെ ലോകത്തേക്ക് കയറി വന്ന, ഇപ്പൊ കയറി വന്ന ഒരു വ്യക്തിയും തന്റെ വിശ്വാസപരമായ കർമ്മരംഗത്ത് വീക്ക്നെസ് അനുഭവിക്കുന്ന, അതാണ് ഔലാമസ്തുമുനിസ, ദൗർബല്യം ചാബല്യം അനുഭവിക്കുന്ന വ്യക്തികളും എന്ത് ചെയ്യണം? അവന് അള്ളാഹുവിന്റെ ഈ വെള്ളം, ഞാൻ മുമ്പത്തെ ഒരു ക്ലാസ്സിൽ സൂചിപ്പിച്ചല്ലോ, നിങ്ങൾക്ക് ശുദ്ധീകരിക്കാൻ പറ്റുന്ന ഒരു വെള്ളം, നിങ്ങളുടെ മനസ്സിനെ ശുദ്ധീകരിക്കാൻ പറ്റുന്ന, നിങ്ങളുടെ ഹൃദയങ്ങളെ അടുപ്പിക്കാൻ പറ്റുന്ന ഒരു വെള്ളത്തെക്കുറിച്ച് മുമ്പ് ഞാൻ സൂചിപ്പിച്ചിട്ടുണ്ടായിരുന്നു. ആ വെള്ളം നിങ്ങൾക്ക് കിട്ടിയിട്ടില്ലെങ്കിൽ അതുകൊണ്ട് ഇതൊക്കെ ചെയ്യണം. ആശയവൈകല്യങ്ങളെ, അതായത് മരിയത് ആശയപരമായ രോഗം, സാധാരണ രോഗമാണെങ്കിൽ കുളിക്കാൻ തന്നെ പറ്റാത്ത രോഗങ്ങൾ പലതും ഉണ്ട്. പനി ഇപ്പൊ സാധാരണ നമ്മുടെ നാട്ടിലൊക്കെ പനിയൊക്കെ പനിക്കൊന്നും ശരിക്കും കുളിക്കാൻ തന്നെ പറ്റൂ. അപ്പൊ ആ വെള്ളമല്ലത് ഇവന്റെ ആശയപരമായ രോഗം, പിന്നെ അസുഖമുണ്ടെങ്കിൽ അതാണല്ലോ ഫീ കുലൂബിഹിം മറലൂൻ എന്ന ഖുർആൻ കൂടുതൽ സ്ഥലങ്ങളിലും ചർച്ച ചെയ്ത രോഗം, അത് അവന്റെ ആശയപരമായ രോഗമാണ്. ആ രോഗം അവനെ ബാധിച്ചിട്ടുണ്ടെങ്കിൽ അവനെന്ത് ചെയ്യണം? അള്ളാഹുവിന്റെ വെള്ളം കൊണ്ട് ആ രോഗം കഴുകി വൃത്തിയാക്കണം, പ്യൂരിഫൈ ചെയ്യണം. ഐഡിയോളജിയിലൂടെയുള്ള യാത്രയാണെങ്കിൽ അള്ളാഹുവിന്റെ ആശയം കൊണ്ടാണ് അവൻ ആ ഐഡിയോളജി നല്ല ഐഡിയോളജിയാക്കി മാറ്റേണ്ടത്. അതോ ലോകത്ത് നിന്ന് കയറി വരുന്ന മനുഷ്യൻ ഏതിലേക്കാണ് അവൻ എത്തേണ്ടത്? അള്ളാഹുവിന്റെ ഈ ആശയത്തിലേക്ക്, അവന്റെ ഈ വെള്ളത്തിലേക്ക്. ഇത് കിട്ടിയിട്ടില്ലെങ്കിൽ അവൻ എന്ത് ചെയ്യണം? സ്വയം അവൻ ശുദ്ധിയാകണം, അവന്റെ മനസ്സിനെ അവൻ സ്വയം ശുദ്ധിയാക്കണം. അതാണ് എന്ത്? തയമ്മമു, അവൻ സ്വയം തന്നെ ലക്ഷ്യം വെക്കണം. അവന്റെ മനസ്സുകൊണ്ട്, മനസ്സിൽ തന്നെ അവന്റെ ചിന്ത പറഞ്ഞു സഈദൻ, ഉന്നതമായ സഈദ എന്ന് പറഞ്ഞാൽ മുകളിലേക്ക് കയറി പോകുക എന്നാണ് സഈദ്. വായിൽ ഏറ്റവും ഉന്നതമായ തയ്യിബ്, ഏറ്റവും നല്ല ഒന്നിനെ അവൻ ലക്ഷ്യം വെച്ചു. അവന്റെ ടാർഗറ്റ്, അവന്റെ ഇന്റൻഷൻ എന്നൊക്കെ പറയില്ല ഇംഗ്ലീഷിൽ, അവന്റെ ലക്ഷ്യം, അവന്റെ ഉദ്ദേശം എന്തായിരിക്കണം. അവന്റെ മനസ്സുകൊണ്ട് അവനെ അവൻ ഉദ്ദേശിക്കുക, മനസ്സുകൊണ്ട് തന്നെ അവൻ ലക്ഷ്യം വെക്കുക. സ്വയം തന്നെ ഒരു ഉന്നതമായ ആളുകൾ പിന്നെ ഒരാശയത്തെ ലക്ഷ്യം വെച്ചിട്ട് ആ ആശയത്തിൽ കൊണ്ട് ആ സ്വയം അവൻ തെരഞ്ഞെടുക്കുന്ന ഒരാശയം കൊണ്ട് അവന്റെ മുഖങ്ങളും വീക്ഷണങ്ങളും അവൻ ശുദ്ധിയാക്കി തുടച്ചു മിനിക്കണം. എന്നിട്ട് പറയുന്നത് മാ യുരീദുല്ലാഹു ലിയജ്അല അലൈക്കും മിൻ ഹറജിൻ, അള്ളാഹു നിങ്ങൾക്കൊരു പ്രയാസവും ഉദ്ദേശിക്കുന്നില്ല. വലാക്കിൻ യുരീദു, പക്ഷേ അള്ളാഹു ഉദ്ദേശിക്കുന്നതിൽ യുതഹിറക്കും, നിങ്ങളെ ശുദ്ധീകരിക്കാൻ വേണ്ടിയിട്ട്. വലിയുതിമ്മ നിഅമത്തുഹു അലൈക്കും ലഅല്ലക്കും തഷ്കുറൂൻ, അള്ളാഹുവിന്റെ ഈ അനുഗ്രഹം, അള്ളാഹുവിന്റെ ആശയമാവുന്ന ഖുർആനാവുന്ന അവന്റെ ആശയം നിങ്ങൾക്ക് പൂർണ്ണമായിട്ട് നിങ്ങൾക്ക് നൽകുന്നതിനും വേണ്ടിയാണ്. ലഅല്ലക്കും തഷ്കുറൂൻ, അങ്ങനെ നിങ്ങൾ ശുക്രുള്ളാഹു വരാം. ശുക്രൊക്കെ കൂടുതൽ വിശദീകരിക്കേണ്ട പദമാണ്, അത് ഞാനിവിടെ വിശദീകരിക്കുന്നില്ല. അതിനുശേഷം അള്ളാഹു പറയുന്നു ഉദക്കുറു നിഅമത്തുല്ലാഹി അലൈക്കും, ഇതൊക്കെ പറയുന്നത് ഒരു നിസ്കാരത്തെക്കുറിച്ചല്ല. നിസ്കാരം അത് ഇവിടെ ചർച്ച ചെയ്തിട്ടില്ല, ബാക്കി കാര്യങ്ങളെ ചർച്ച. പക്ഷേ ഇതിന്റെ മുകളിലും താഴെയുമായി പറയുന്ന കാര്യങ്ങളൊക്കെ നിങ്ങൾ അള്ളാഹുവിനോട് ചെയ്ത കരാറുകൾ നിങ്ങൾ ഓർക്കണം. ഏതാണ് ഇത് കുൽത്തും സെമീനാ വാതായനാ, അതാൻ പറഞ്ഞത് 4:43 കൂടി ഈ ആയത്തിനോട് കൂട്ടി വായിച്ചെങ്കിലേ ഈ ആശയം പൂർണ്ണമായിട്ട് മനസ്സിലാവും. അവിടെ 4:43 വേദക്കാരെ കുറിച്ച് പറയുന്നുണ്ട്. ഈ ആയത്ത് ഇതേ ആശയം പറഞ്ഞ ശേഷം അവിടെ വേദക്കാരെ കുറിച്ച് പറയുന്നുണ്ട്. അവരെന്താ ചെയ്തത്? അവരെ അള്ളാഹുവിനോട് അള്ളാഹുവിന്റെ ഈ വചനങ്ങളെ സ്വീകരിക്കാമെന്നും അതനുസരിച്ച് ജീവിക്കാമെന്നുമുള്ള, അത് ജനങ്ങൾക്കിടയിൽ പ്രചരിപ്പിക്കാമെന്നൊക്കെയുള്ള കരാറെടുത്ത് അവരോട് പറയപ്പെട്ടതല്ലാത്ത വേറൊന്നിനെ അവർ സ്വീകരിച്ചു. അവർ കേട്ടു, പക്ഷെ കേട്ടില്ല. അവര് കരാറിനെടുത്തു, സമീന വ അസൈന എന്നാണ് അവര് പറഞ്ഞത്. അവര് പറഞ്ഞത് എന്താണ്? കേട്ട് കേൾക്കാത്ത മട്ടില് സമീന വ അസൈന, കേട്ടു ഞങ്ങൾ ധിക്കരിച്ചു. അപ്പൊ കേൾക്കുകയും ധിക്കരിക്കുകയും ചെയ്യുക എന്ന് പറയുന്ന ഇവിടുത്തെ ഒരു സാധാരണമായ ഒരു നമസ്കാരത്തെ മാത്രമല്ല, അള്ളാഹുവിന്റെ ആശയത്തെ ആണ് അവിടെ ഉദ്ദേശിക്കുന്നത്. ആ ആശയത്തെയാണ് സമീന വ അസൈന എന്ന് പറഞ്ഞത്. അതാണല്ലോ സൂറത്തു അൽ ബക്കറിയിൽ പറഞ്ഞത്, ഇത് കൊൽത്തും സമീന വ അസൈന ഉഫ്രാനക്ക. അവിടെ പറഞ്ഞതാണ് സമീനാ വാത്തവൈന ഉഫ്രാനക്ക, വിശ്വാസികളെ കുറിച്ച് പറഞ്ഞു. അതാണ് സമീനാ വാത്തവൈന, നിങ്ങൾ അള്ളാഹുവിനോട് സമീനാ വാത്തവൈന എന്ന് പറഞ്ഞ ഒരു കരാറിനെ കുറിച്ച് നിങ്ങൾ ഓർക്കണം. ആ കരാറ് ഏതാണ്? ഇതനുസരിക്കാന്നാണ്, അള്ളാഹുവിന്റെ കൽപ്പനകൾ അനുസരിക്കാമെന്നും അവന്റെ കിതാബുകൾ അനുസരിക്കാമെന്നും അതനുസരിച്ച് ഞങ്ങൾ ജീവിച്ചു കൊള്ളാമെന്നുള്ള അള്ളാഹുവിന്റെ ആ കരാറ്, അള്ളാഹുവിനോട് ചെയ്ത ഒരു കരാറിന്റെ നിങ്ങൾ ആ കരാറിനെ നിങ്ങൾ ഓർക്കണം. കാരണം നേരം ജൂതന്മാര് പൂർവികരായ ജനവിഭാഗം ചെയ്തത് എന്താണ്? സമീനാവ അസൈന, കേട്ടു പക്ഷെ ഞങ്ങൾ ധിക്കരിച്ചു. അവര് യുഹരിഫൂനൽ ഖലിമാൻമ വാലേഹി എന്നാണ് 4:43 താഴെ വിശദീകരിച്ചു. അവരോട് പറയപ്പെട്ടതല്ലാത്ത വാക്കുകളെ, അവർക്കോട് പറയപ്പെട്ട വാക്കുകളെ അവർ തഹരീഫ് ചെയ്തു, മാറ്റിമറിച്ചു, അതിന് വ്യാഖ്യാനങ്ങൾ വേറെ നൽകി, അതിന്റെ പദങ്ങളെ സ്ഥാനങ്ങളിൽ നിന്ന് മാറ്റി, നമ്മുടെ സമൂഹം ചെയ്തതുപോലെ തന്നെ. എന്നാ വിശ്വാസികൾ ചെയ്യേണ്ടത് എന്താണ്? നിങ്ങളോട് പറഞ്ഞ അള്ളാഹുവിന്റെ വചനങ്ങളെ കേൾക്കുകയും അനുസരിക്കുകയും ചെയ്തു എന്ന് പറഞ്ഞ ആ കരാറിനെയും നിങ്ങൾ ഓർക്കണം. അപ്പൊ ഇവിടെയും എന്താണ് നമ്മൾ ഉദ്ദേശിക്കുന്നത്? അള്ളാഹുവിന്റെ കലാമ്, അവന്റെ ഖുർആൻ, അവന്റെ കൽപ്പനകൾ അനുസരിച്ച് ജീവിക്കുക. അങ്ങനെ ജീവിക്കുകയും അതിനെ ജനങ്ങൾക്കിടയിൽ പ്രചരിപ്പിക്കുകയും ചെയ്യുമ്പോൾ, അതിന് പ്രചരിപ്പിക്കാൻ ഇറങ്ങുകയും ചെയ്യുമ്പോൾ ഒരു വിശ്വാസി സ്വീകരിക്കേണ്ട മാനദണ്ഡങ്ങളും അവൻ നേരിടുന്ന മൂന്ന് രംഗങ്ങളാണ് ആ രംഗത്ത് അവൻ നേരിടേണ്ടി വരുന്ന അവസ്ഥകൾ. ആ മൂന്ന് അവസ്ഥകളിൽ അവൻ എന്ത് ചെയ്യണമെന്നുമാണ് ഖുർആൻ വിശദീകരിക്കുന്നത്. മൂന്ന് രംഗം ചിലപ്പോൾ നിങ്ങൾക്ക് അങ്ങനെ ഇറങ്ങുമ്പോൾ, അതിന് മുന്നിട്ടിറങ്ങുമ്പോൾ നിങ്ങൾക്ക് നേരിടേണ്ടി വരും. ആ മൂന്ന് അവസ്ഥകളിൽ നിങ്ങൾ എന്ത് ചെയ്യണമെന്നും അത് വിശദീകരിച്ച ശേഷം അള്ളാഹു പറഞ്ഞു, നിങ്ങൾ അള്ളാഹുവിനോടൊരു കരാറിനെടുത്തിട്ടുണ്ട്, അതെന്താണ്? സമീഇന വാതായന. അത് ഹദീസ് കേട്ടതും അനുസരിച്ചോന്നല്ല, അള്ളാഹുവിന്റെ ഖുർആനിനെ കുറിച്ചാണ്, അവന്റെ കൽപ്പനകളെക്കുറിച്ചാണ്, അവന്റെ വചനങ്ങളെക്കുറിച്ചാണ്. അവൻ കേട്ടു, അനുസരിച്ചു, അത് നിങ്ങൾ ഓർക്കണം. വത്തഖുല്ലാഹ ഇന്നല്ലാഹ അലീമുൻ ബിദാതിസ് സുദൂർ, നിങ്ങളുടെ മനസ്സിലുള്ളതിനെ കുറിച്ച് നിങ്ങൾ അറിയണം. അള്ളാഹു എല്ലാം അറിയുന്നവനാണ് എന്നുള്ള കാര്യം നിങ്ങൾ മനസ്സിലാക്കണം. അതുകൊണ്ട് നിങ്ങളുടെ പ്രവർത്തനങ്ങളുടെ അന്തിമ ഫലം മോശമായി തീരാതിരിക്കാൻ ഒത്തക്കുള്ളാഹ നിങ്ങൾ വിജിലന്റ് ആവുകയും നിങ്ങൾ ശ്രദ്ധയുള്ളവരാകുകയും ചെയ്യണമെന്ന് പറഞ്ഞുകൊണ്ട് അള്ളാഹു അവസാനിപ്പിക്കുന്നു. ഇനി ഇതുമായി ബന്ധപ്പെട്ട് കുറെ കാര്യങ്ങൾ ചർച്ച ചെയ്യാനുണ്ട്. ഇൻഷാ അള്ളാഹ് അടുത്ത ക്ലാസ്സുകളിൽ നമുക്ക് ചർച്ച ചെയ്യാമെന്ന് പറഞ്ഞുകൊണ്ട് ഞാൻ അവസാനിപ്പിക്കുന്നു.